رمضان 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 أهلا رمضان.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، تلاوة مجالس رمضان ന്റെ 24-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിന്റെ 24-ാമത്തെ രാവിലാണ്, 24-ാമത്തെ പ്രഭാതത്തിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ നോമ്പും നിസ്കാരവും എല്ലാം വളരെ പ്രാധാന്യത്തോടെ പരിപൂർണമായ നിലയിൽ നമ്മളിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൽ ബയ്യിനയിലെ ഏറ്റവും ആദ്യത്തെ 5 ആയത്തുകൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളൂ. അതേ നമുക്ക് അവസരം ഉണ്ടായിട്ടുള്ളൂ.
അതെ അതെ.
ഇനി അതിൻ്റെ ശേഷം 4 ആയത്തുകൾ അല്ല 3 ആയത്തുകൾ, 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 3 ആയത്തുകൾ കൂടി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആ 3 ആയത്തുകൾ നമുക്ക്
ഓതി ചർച്ച ചെയ്യാം.
ഓതിയിട്ട് ചർച്ച ചെയ്യാം അല്ലേ. അൽഹംദുലില്ലാഹ്. ഒന്ന് ഉസ്താദിൻ്റെ
പാരായണം. بسم الله الرحمن الرحيم إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه.
മൂന്നായത്തുകളെ ഉള്ളൂ എങ്കിലും വളരെ ദീർഘമായ,
ഇന്നലെ പറഞ്ഞ പോലെ
ദീർഘമായ
ആയത്തുകളാണ്.
അല്പം ശ്വാസം എടുത്തുകൊണ്ട് ഓതേണ്ട ഭാഗങ്ങളാണ്. ഇന്നലെ നമ്മൾ ഉബൈയ്യ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം,
അദ്ദേഹത്തെ മാത്രം പേര് വിളിച്ച് പറഞ്ഞ ഒരു സംഭവം
പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കി ചില പണ്ഡിതന്മാരൊക്കെ അതിൽ നിന്ന് ഒരു പ്രത്യേക അല്ല ഒരു വിഷയം എടുത്തു പറഞ്ഞത്, ഖിറാഅത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതുകൂടി ഒന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പറയാം എന്ന് തോന്നുക. ഉബൈയ്യ റളിയല്ലാഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് നബി തങ്ങൾ ഉബൈയ്യ റളിയല്ലാഹുവിനെ അങ്ങോട്ട്
ഓതിക്കൊടുത്തു.
അപ്പോൾ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഈ മുഷാഫഹത്തൻ അല്ലേ, വാമൊഴിയായി അങ്ങോട്ട്
കേൾക്കുക
എന്നത്,
അതായത് ഏതെങ്കിലും കേസറ്റുമൊക്കെ ഓഡിയോ ഒന്ന് കേട്ടാൽ പോരാ,
മുഷാഫഹത്തൻ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിലൊക്കെ നടപ്പിലാക്കി മുതാലിം മുതാലിമിന് ഓതി കൊടുക്കുന്നു, അത് മുതാലിം ഓതി കേൾക്കുന്നു, എന്നിട്ട് അതിനെ അഹദ് ചെയ്യുന്നു.
അടിസ്ഥാന രേഖയാണ് അത് അവിടെ ചെന്ന് മുട്ടുന്നത്,
അവിടെ
ഓതി കൊടുത്തി എന്നുള്ളത്.
തീർച്ചയായിട്ടും അത് വളരെ മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ്. ഖിറാഅത്തിന്റെ വിഷയം കൂടി ആയതുകൊണ്ട് ഇതിലിപ്പോ നമ്മുടെ ഈ തിലാവ മജാലിസ് റമദാൻ എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡിൽ സാധ്യമാകുന്ന ഒന്ന് എന്തുമാത്രമാണ് ഇതിലെ ആശയതലങ്ങൾ, ഇതിൻ്റെ അവതരണ പശ്ചാത്തലം, അതോടൊപ്പം ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില തജ്വീദിൻ്റെ നിയമങ്ങൾ എന്നതൊക്കെ പ്രേക്ഷകർക്ക് ഈ റമദാനിൻ്റെ ഈ പവിത്രമേറിയ മാസങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ആ ക്ലാസ്സിനെ ആസ്പദമാക്കി ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നത് മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ മുഷാഫഹത്തൻ, ഖിറാഅത്ത് അറിയുന്ന ഒരാളിൽ നിന്ന് നേരിട്ട് ഓത്ത് കേട്ട് പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു ആലിമ് മുതാലിമിന് ഓതി കൊടുക്കുക എന്നതും വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വഴി എന്നതുകൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കാനുള്ളതാണ്. അതെ, അൽഹംദുലില്ലാ. നമ്മുടെ തുടർന്നുള്ള ഈ മൂന്ന് ആയത്തുകൾ
അതിൻ്റെ ആശയത്തിലേക്ക്
നേരത്തെ
നമ്മൾ ഓതി കേൾപ്പിച്ചാണ് അതിൻ്റെ ഒരു ആശയത്തിലേക്ക്
നമ്മൾ ഇന്ന് ഓതിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ആയത്ത്
ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി
വൽ മുശ്രിക്കീന അഹ്ലിൽ കിതാബിൽ നിന്നും അതേപോലെ മുശ്രിക്കീങ്ങളിൽ നിന്നും ദൈവനിഷേധം നടത്തിയ, നിഷേധാത്മക നിലപാട് സ്വീകരിച്ച, ഈമാൻ ഇല്ലാതെ പോയ ആളുകൾ എന്തായിരുന്നാലും ഫീനാരി ജഹന്നം,
അവർ ആ രീതിയിൽ തന്നെ ജീവിതം ഒടുങ്ങുകയാണെങ്കിൽ ഫീനാരി ജഹന്നം ഖാലിദീന ഫീഹാ,
കാര്യം തീർച്ചയാണ്. അവര് ജഹന്നം എന്ന് പറയുന്ന നരകത്തിലാണ് അവരുടെ വാസം ഉണ്ടായിരിക്കുക എന്നത് മാത്രമല്ല ഉലായികഹും ശർറുൽ ബരിയ, മനുഷ്യകുലത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക, ഷർറായ
മോശക്കാരാകുന്ന ആളുകൾ, മോശപ്പെട്ട ആളുകൾ,
നിന്ദ്യരായ ആളുകൾ അവർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ സ്വാഭാവികമായും മനുഷ്യരിൽ തന്നെ ഏറ്റവും നികൃഷ്ടരായി മാറുമെന്നത്
അവർക്കുള്ള ഏറ്റവും അവരെ കുറിച്ചുള്ള ഒരു ഉപമാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോശമാകുന്ന ഉപമയാ പറഞ്ഞത്
ഏറ്റവും മോശമാണ്.
വേറെ വാക്കില്ല,
അതാണ് അവര് നരകത്തിലാണ് എന്നതുകൂടി വളരെ സ്പഷ്ടമായി
കൂടെ തന്നെ പറയുന്നത്.
അത് രണ്ട് തരത്തിൽ അതിനെ മനസ്സിലാക്കാം. അവരുടെ വാസം നരകത്തിലാണ് എന്ന് പറയുന്നത് പരലോകത്ത് ബാധിച്ചതാണ്, പക്ഷേ ദുനിയാവിൽ തന്നെ അവരുടെ
അവസ്ഥയാണ്.
രണ്ട് വീടുകളിലും അവരുടെ സ്ഥാനം വളരെ അപകടാവസ്ഥയിലാണ് എന്നത് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഇന്നല്ലദീന
ആമനു
വഅമിലു സ്വാലിഹാത്തി
ഉലാഇകഹും ഖൈറുൽ ബരിയ്യ, ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് അത്
തീർച്ചയായിട്ടും.
ഒരു മുഅ്മിനു കിട്ടുന്ന സർട്ടിഫിക്കറ്റ്,
വിശ്വാസം ഉണ്ടാവുക, സൽക്കർമ്മം ഉണ്ടാവുക. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും
ഒരു മുസ്ലിമായി പ്രസവിച്ചാൽ മാത്രം പോരാ, കർമ്മങ്ങളെ നന്നാക്കുകയും വേണം,
നന്നാക്കുകയും വേണം തീർച്ചയായിട്ടും. അത് മുഅ്മിനീകളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അല്ലേ. അതേപോലെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്നത് ചേർത്താണ് അല്ലാഹു പറയും. വിശ്വാസം ഉണ്ടാവുകയും അതോടൊപ്പം അതിൻ്റെ കൂടെ അമൽ നന്നാവുകയും ചെയ്യണം. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈമാനില്ലാതെ സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടും പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കാം. എത്രയോ പേര് നല്ല സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്, പക്ഷേ അവരിൽ
ഹലോത്ത് കിട്ടിയേക്കാം,
ഉണ്ടായേക്കാം, അതുകൊണ്ട് പ്രയോജനമില്ല.
പരലോക വിശ്വാസം ഇല്ലാത്ത കാലത്തോളം അല്ലേ,
പരോപകാരപ്രദമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ ഏർപ്പെടുന്ന എത്രയോ അവിശ്വാസികളുണ്ട്, അവരൊക്കെ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താൻ ഒരിക്കലും കഴിയാത്തവരാണ്. ഈമാൻ ഉണ്ടാവണം, ഈമാൻ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, അതോടൊപ്പം
സൽക്കർമ്മങ്ങൾ
പതിവാക്കുകയും വേണം അല്ലേ.
നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള കൊടുത്തൊരു ഉപദേശം ഒരു സഹാബി വര്യന് കൊടുത്ത്, ഖുൽ ആമന്തു ബില്ലാഹി തുമ്മ ഇസ്തഖീം, അങ്ങനെയാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്,
ആമന്തു ബില്ലാഹി എന്ന് പറഞ്ഞിട്ട് വിട്ടേക്കല്ല ചെയ്ത്,
അതെ, തുമ്മ ഇസ്തഖീം, നീ എന്ത് പറയണം, ഞാൻ അല്ലാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയണം, നീ പ്രസ്താവിക്കണം, എന്നിട്ട് നീ നേരെ ജീവിക്കുക, നീ നേരെ ജീവിക്കുക, ജീവിതം നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ ഈമാൻ ഉണ്ടാകുക, അതോടൊപ്പം ജീവിതം നേരെയാവുക എന്നതുകൂടി വളരെ പ്രധാനമാണ്. അപ്പോൾ വിശ്വാസമുണ്ടാവുകയും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾ ഖൈറുൽ ബരിയ, അവർ സൃഷ്ടികളിൽ തന്നെ ഏറ്റവും അത്യുത്തമരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറയുന്നു. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ ജസാഉഹും ഇൻദ റബ്ബിഹിം.
അത് പറഞ്ഞു മാത്രം നിർത്തില്ല, വീണ്ടും പറയാണ് അവരുടെ ഗ്രേഡുകൾ,
അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്. ജസാഉഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിൻ്റെ അടുക്കൽ, അവരുടെ രക്ഷിതാവിൻ്റെ പക്കൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം. ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടങ്ങളാണ്, സ്വർഗങ്ങളാണ് എന്നത്. തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടി പുഴകൾ ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹ അബദ, അവരതിൽ എന്നും ശാശ്വതരാണ്, അവരെന്നും അതിൽ ശാശ്വതരാണ്.
അതെ അതെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുറം ലോകത്തേക്ക് പോകുന്ന പരിപാടിയിൽ അവിടെ തന്നെ
തീർച്ചയായിട്ടും സ്ഥിരവാസികളാണ്
എന്നർത്ഥം. ഇതാണ് പ്രധാനം.
അള്ളാഹു അവരിൽ തൃപ്തനാണ്, അവർ അള്ളാഹുയിലും തൃപ്തരാണ്.
നല്ല സന്തോഷമാകുന്ന ഒരു വലിയ ഒരു ഉപമയാണ് അവർക്കുള്ള.
അൽഹംദുലില്ലാഹ്, ഒരു വലിയ
അംഗീകാരമാണ് അവർക്ക്.
അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത് ആണല്ലോ ഏറ്റവും പ്രധാനം. അതുണ്ടായാൽ തന്നെ അള്ളാഹുവിൻ്റെ റിദ കിട്ടുക, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനാവുക എന്നത് അതിപ്രധാനമാണ്. എന്നിട്ട് പറഞ്ഞു ദാലിക ലിമൻ ഖശിയ
റബ്ബഹു, ആർക്കാണെന്നാ പറയുന്നത്, ദാലിക ലിമൻ ഖശിയ റബ്ബഹു എന്നുള്ളതാണ്.
അള്ളാഹുവിനെ പേടിച്ചവർക്കാണ്
ഈമാന് വേണം, ആമിലു സ്വാലിഹാത്ത്.
അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടാരോ പറഞ്ഞതുപോലെ നീ എന്താടാ നിസ്കരിക്കാത്തത്, ഞാനോ ഞാൻ പള്ളിയിൽ പോകാത്തത് എനിക്ക് അള്ളാഹിനെ പേടിയായതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അള്ളാഹുവിനെ പേടിച്ചിട്ട് അവനിൽ നിന്ന് ഒളിച്ചോടുക. സാധാരണ നമ്മൾ വിശ്വാസ പിന്നെ മനുഷ്യരുടെ ഒരവസ്ഥ
പേടി എന്ന് വേറെന്തോ രീതി മനസ്സിലാക്കി.
അതെ അതെ, എനിക്ക് നിങ്ങളെ പേടിയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് തന്നെ വരാതിരിക്കുക, നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതാണ് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം പേടി എന്ന് പറയുന്നത്. പക്ഷേ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് പേടിച്ചോടിയിട്ട് ഓടി എത്താനുള്ളത് ആരിലേക്ക് തന്നെയാണ്,
അള്ളാഹുവിലേക്ക്
തന്നെ. നമ്മൾ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ വിത്ർ നിസ്കാരങ്ങൾക്ക് ശേഷം പള്ളികളിലൊക്കെ വെച്ച് ചെയ്യുന്നൊരു ദുആയുണ്ട്, എന്താണ്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിറിദാക മിൻ സഖതിക വബിമാഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക.
അതെ,
വബിക മിൻക, ആ ഒരു പ്രയോഗം ദുആയിൽ വന്ന ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വല്ലാതെ ചിന്തിച്ചു പോകും. കാരണം എന്താ, നമ്മൾ പിന്നെ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയും. ഈ പ്രയോഗം
അള്ളാഹുവിനോട്,
പടച്ചോനെ നിന്റെ കാവൽ നിന്നെ കൊണ്ട് തന്നെ, അല്ലെ, നിന്നിൽ നിന്ന് കാവൽ നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ തേടുന്നു എന്നതാണല്ലോ. നഴൂതു ബിക്ക മിങ്ക, അപ്പൊ അതൊരു വലിയ സംഗതിയാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് ഒളിച്ചോടി പോകാൻ എവിടേക്കും നമുക്ക് അഭയങ്ങളില്ല, ആ അഭയം അള്ളാഹു മാത്രമാണ്. അവിടെ ദാലിക ലിമൻ ഖശിയ റബ്ബ, തൻ്റെ രക്ഷിതാവിനെ പേടിച്ചവനാണ് ഈ പറഞ്ഞ ഔന്നത്യങ്ങൾ നേടാനാവുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേടി ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് പേടിച്ച് പോകലല്ല, മറിച്ച് പേടിച്ച് അള്ളാഹുവിലേക്ക് എത്തലാണ് എന്നതാണ്. അള്ളാഹുവിലേക്ക് എത്തലാണ്. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെയൊക്കെ ജീവിതം തീർച്ചയായും ആ ഇസ്തിഖാമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരാൻ.
അതിന് പറ്റിയൊരു മാസമാണ് ഇത്,
തീർച്ചയായിട്ടുള്ള
ഒരു മാസം,
മാസവും കൂടിയാണ് പരിശുദ്ധമായ റമദാൻ. അല്ലാഹു റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ആശയസമ്പന്നമായ ഒരു സൂറത്താണ് സൂറത്തുൽ ബയ്യിന. ബയ്യിന എന്ന പദം തെളിവ് എന്നതാണെങ്കിലും അതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. അപ്പോൾ അഹ്ലുൽ കിതാബ്, വേദക്കാരാകുന്ന ആളുകളിൽ കുഫറുണ്ടായ ആളുകളുടെ സ്റ്റാൻഡ് എവിടെയാണ് എന്ന് കൃത്യമായി ഖുർആൻ പറഞ്ഞു. അപ്പോൾ വേദക്കാരാണ് എന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ റസൂലിനെ അംഗീകരിക്കാതെ അവർക്ക് വിജയമില്ല എന്ന് ഇതുകൊണ്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ
കഴിയും.
അവർക്ക് നൽകപ്പെട്ട വേദങ്ങളൊക്കെ തന്നെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിർദ്ദേശം. അതനുസരിക്കാത്ത പക്ഷം അവർ തീർച്ചയായും ഫീനാരി ജഹന്നമ ഖാലിദീന ഫീഹ, അല്ലേ?
തീർച്ചയായിട്ടും
ഉലൈകഹും ശർറുൽ
ബരിയ, വളരെ മോശപ്പെട്ടവരാണ് എന്ന രീതിയിൽ അല്ലാഹുവിനെ സൃഷ്ടിച്ച ജാലങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ.
അപ്പോൾ ഖുർആന്റെ ഈ ഒരു പരാമർശം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നന്നായി ഉൾക്കൊള്ളേണ്ട ഒരു ഭാഗവും കൂടിയാണ്,
ഉൾക്കൊള്ളേണ്ടതും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടതുമായ ഒരു ഭാഗം.
അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഇനി ഈ പറഞ്ഞ അവസാനത്തെ മൂന്ന് ആയത്തുകളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്,
ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നീട്ടേണ്ടി വരുന്ന സ്ഥലങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ഉലായിക്ക
നിർബന്ധമായി
അതുപോലെ തന്നെ മറ്റൊന്നുണ്ട്, ജസാഉഹും
അവിടെയും മുത്തസിലായ മദ്ദാണ്.
പിന്നെ ഇന്നലെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ആയത്തൊക്കെ അവസാനിക്കുമ്പോഴും ഷർറുൽ ബരിയത്തി ഖൈറുൽ ബരിയത്തി ലിമൻ ഖശിയ റബ്ബഹു, അതൊക്കെ അവിടേക്ക് അവസാനം വഖഫ് ചെയ്യുമ്പോൾ ഷർറുൽ ബരിയ ഖൈറുൽ ബരിയ ലിമൻ ഖശിയ റബ്ബഹ ഒക്കെ ഒരു സുക്കൂനുള്ള ഹ ആയിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണം എന്നതും ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്.
അതായത് ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വഖഫ് ചെയ്യുന്ന അവസരത്തിൽ സുക്കൂനുള്ള ഹാ മാത്രമേ വരുന്നുള്ളൂ എന്നായി.
അതെ അതെ അതെ
അല്ലേ? കാരണം ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത അഞ്ചായത്തുകളും ഇന്ന് ഓതിയിട്ടുള്ള മൂന്നായത്തുകളും ഈ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ വരുന്നതൊക്കെ സുക്കൂനുള്ള ഹാ ആയിരിക്കും വഖഫിൽ. വഖഫ് ചെയ്യണമെങ്കിൽ, വഖഫ് ചെയ്തിട്ടില്ല ചേർത്തി ഓതുകയാണെങ്കിൽ മാറ്റുന്നുണ്ട്. അതായത് ഇവിടെ ഹാവ് ദമീർ വരുന്നുണ്ട്, അതേപോലെ ഹാ ഉ തഹ്നീസും വരുന്നുണ്ട്. ഏതായിരുന്നാലും ഹാഉകളാണ് അവസാനങ്ങളിൽ വരുന്നത് എന്നത് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ കഴിയും.
അതുപോലെ തന്നെ ഷദ്ദുള്ള നൂൻ ഇന്ന ജഹന്നം, ഇവിടെ ഒക്കെ ഏത് സമയത്ത് നമ്മൾ മണിക്കണം, എപ്പോഴും ഏത് സമയത്തും മണിക്കേണ്ട. എന്നാൽ വേറെ ചില മണിക്കേണ്ട സ്ഥലങ്ങളുടെ
അവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഷദ്ദുള്ള നൂനിൽ ഗുന്നത്ത് വേണമെന്ന് പറയുമ്പോൾ ഈ ഗുന്നത്ത് എന്ന് പറയുന്ന ഒരു സിഫത്ത് ഉണ്ടല്ലോ, നമ്മൾ ഖിറാഅത്തിൽ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ് ഗുന്നത്ത്. ഈ ഗുന്നത്ത് ഏറ്റവും അക്മലും അത്തമ്മുമായത് ഷദ്ദുള്ള നൂനിലും മീമിലുമാണ്. അത് കഴിഞ്ഞേ പിന്നെ ഇഖ്ഫായിൻ്റെയും അല്ലെങ്കിൽ
ഇഖ്ലാബിൻ്റെയും.
അതെ അതെ,
നിബന്ധന ഇല്ലല്ലോ,
ഇത് നിർബന്ധമായി. ഷദ്ദുള്ള നൂനും ആണെങ്കിൽ
മൂളെന്ന് പറയല്ലോ എന്നുള്ള, അതാണ് നമ്മൾ സാധാരണ പറയുന്നത്.
അത് ഏറ്റവും പ്രകടമായി കാണുന്നത് ഇതിൽ തന്നെയാണ്, ഷദ്ദുള്ള മീമില്. അപ്പോൾ ഇന്നല്ലദീന എന്നതിലും അതുപോലെ ജഹന്നം എന്നതിലൊന്നും ഒരിക്കലും അത് കൈവിട്ടു പോയിക്കൂടാ. ഇത് കൃത്യമായി
വേണമെങ്കിൽ ഒരു വട്ടം കൂടി ഓതി കൊടുക്കുക അവർക്ക്,
തീർച്ചയായിട്ടും. അല്ല, അത് നിങ്ങൾ തന്നെയാണ് അതിന്റെ ഏറ്റവും യോഗ്യനായ.
الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ وَالْمُشْرِكِينَ فِي نَارِ جَهَنَّمَ خَالِدِينَ فِيهَا أُولَئِكَ هُمْ شَرُّ الْبَرِيَّةِ الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه
صدق الله العظيم
صدق الله العلي العظيم استاذ ഇവിടെ ഒരു ചെറിയ സംശയം. നിങ്ങൾ ഇന്ന് പോതിയ ആദ്യത്തെ ആയത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി
ഉലൈക ഹും ശർറുൽ ബരിയ്യ,
അതിനുശേഷം
ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി
അവിടെ നിർത്തിയല്ലോ, അവിടെ നിർത്തി. ഞാൻ ഈ സംശയം ചോദിക്കുന്നത് സാധാരണക്കാരായ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഒരു പക്ഷേ അവരിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു എന്നത്, അതായത് ഈ ആയത്ത് നിങ്ങൾ ഓതിയപ്പോൾ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ, ഇത്ര നീട്ടിയുള്ളൂ. ആ ഫീഹ എന്ന ഹാന്റെ അലിഫിന്റെ മുകളിൽ മദ്ദിന്റെ അടയാളം ഉണ്ടല്ലോ, എന്തുകൊണ്ട് പിന്നെ അവിടെ നീട്ടിയില്ല എന്നത് ഒരു സംശയം.
എവിടെ ഫീഹ? ഒരു സാധാ അസ്ലിയായ മദ്ദ് അവിടെ നമ്മൾ കൊടുക്കണമല്ലോ.
അവിടെ പിന്നെ ഈ മദ്ദിന്റെ അടയാളം കൊടുത്തത് എന്തിനായിരിക്കും?
അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശേഷം നീട്ടാതെ അല്ല, നമ്മളവിടെ വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ ശേഷം ഹംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മുഫസ്സലായ മദ്ദ് വരുന്ന ഹംസ് ഉണ്ട്. അപ്പോൾ അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖാലിദീന ഫീഹ, അത്രയേ ഉള്ളൂ.
അവിടെ വഖഫ് ചെയ്യുമ്പോൾ,
വഖഫ് ചെയ്യാതെ ഓതുമ്പോൾ ഫീഹ ഉലൈക, ആ ഫീഹ എന്നുള്ളത് വഖഫ് ചെയ്യാതെ അവിടെ ശേഷമുള്ളത് കൂട്ടിയതുമ്പോൾ ഒരു ഹംസ് വരുന്നത് കൊണ്ട്.
ഏതായിരുന്നാലും ഇതിലൊരു വ്യക്തത ഉണ്ടായത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓതിയ മറ്റൊരു സൂറത്ത്, സൂറത്തു ദുഹ, അവിടെ ആയത്ത് അവസാനിക്കുകയാണ്. പക്ഷേ ഫതറദോ എന്ന ആ ദാദിൻ്റെ ശേഷമുള്ള അലിഫിൻ്റെ മുകളിൽ മദ്ദിൻ്റെ അടയാളം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചില സാധാരണക്കാരൊക്കെ ഈ മദ്ദിൻ്റെ അടയാളം കാണുമ്പോൾ ഒന്ന് നീട്ടണമെന്ന് മനസ്സിലാക്കുകയും അത് നീട്ടുകയും ചെയ്യുന്ന, അതെ അതെ അതെ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ശേഷം വരുന്ന സൂറ പിന്നെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹംസ
ആയതുകൊണ്ട് പിന്നെ മദ്ദിന്റെ ഒരു അടയാളം കണ്ടിട്ട് ഫീഹ വഖഫ് ചെയ്യുമ്പോൾ ഫീഹ എന്ന് വഖഫ്
ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ
മനസ്സിലായി കൊടുക്കണല്ലോ,
അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഇവിടെ ഉന്നയിച്ചത്. അപ്പോ ഈ സൂറത്തുൽ ദുഹയിൽ തന്നെ വല സൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം, അങ്ങനെ ഓതുന്നവരുണ്ട്. എന്തുകൊണ്ട് ആ മദ് അവിടെ കാണുന്നുണ്ട്? അപ്പൊ ഈ മദ് എന്തിനാണ്, എപ്പോഴാണ് ഇതിന്റെ ഉപയോഗം വരുന്നത് എന്ന്
മനസ്സിലാവാത്തോണ്ടാണ് അങ്ങനെ ഓതുന്നത്.
അതായത് ഇവിടെ ഒരു വ്യക്തത ആവശ്യമാണ്. ഈ ഫതറദ എന്നതിലും അതേപോലെ ഇവിടെ തന്നെ ഫീനാരി ജഹന്നമ ഖാലിദീന ഫീഹ, ഇവിടൊക്കെ തന്നെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ മദ്ദിന്റെ അടയാളത്തെ നമ്മൾ കാണേണ്ടതില്ല. അവിടെ മദ് ചെയ്യേണ്ടതില്ല. അസലിയായ മദ് സാധാരണ നിലയിലുള്ള മദ് മാത്രമേ അവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇതിനെ തൊട്ടടുത്ത പദത്തിലേക്ക് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. ഏതായിരുന്നാലും മദ് എന്നത് വഖഫിനെയും കൂടി ബാധിച്ചതാണ് എന്ന് മനസ്സിലാക്കി.
ഇതിൽ മറ്റൊരു വശമുണ്ട്, ഇതിന്റെ അവസാനത്തിൽ വരുന്നത് അവിടെ വാവ് ഒരു അൻഹും എന്ന സുഖനാ മീമിന് ശേഷം വാവ് ഇരുന്നുകൊണ്ട് ഇപ്പം നമ്മൾ പിന്നെ ഫാത്തിഹ ഓതുമ്പോൾ പിന്നെ ഗൈറിൽ മഖ്ദൂബി അലൈഹിം
വലല്ലാലിൻ,
ജനറൽ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, എല്ലാവരും അവിടെ ഒരു തൻവീനായിട്ട് അലൈഹിം വ അലൈഹിം വ എന്ന രീതിയിൽ ഓതുമ്പോൾ ഫാത്തിഹ തെറ്റുമല്ലോ.
റളിയല്ലാഹു അൻഹും വ
അൻഹും വ ഓതും, അൻഹും ആ ചുണ്ട് പൂട്ടി മീമെടുത്ത ശേഷമല്ലേ എന്താവും വാ പറയാവൂ,
പറയാവൂ
റളിയല്ലാഹു അൻഹും.
മാത്രമല്ല സാക്കിനായ മീമിന്റെ ശേഷം ഏതൊക്കെ അക്ഷരങ്ങൾ വരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന്റെ നിയമങ്ങളെ നിജപ്പെടുത്തിയിട്ടുള്ളത്. മൂന്ന് നിയമങ്ങൾ, ഒന്ന് ഇൽഹാറാണ്, ഒന്ന് ഇദ്ഗാമാണ്, ഒന്ന് ഇഖ്ഫ ആണ്. അതിൽ ഇദ്ഗാം വരുന്നത് സാക്കിനായ മീമിന്റെ ശേഷം മീം വരുമ്പോൾ, ഇഖ്ഫ വരുന്നത് മീമിന്റെ ശേഷം ബ വരുമ്പോൾ. ഈ രണ്ട് അക്ഷരങ്ങളല്ലാത്ത, മീമോ ബാഓ അല്ലാത്ത ഇൽഹാർ ചെയ്യണം, ഉന്നത്തില്ലാത്ത നിലയിൽ അതിനെ വെളിവായി ഉച്ചരിച്ച് പോകണം എന്നുള്ളത്.
അത് തന്നെ പ്രത്യേകം വെളിവാക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ വാവും വരുമ്പോഴുള്ള
ഏറ്റവും കൂടുതൽ അശദ്ദു ഇൽഹാറ, ഇൽഹാറ ഏറ്റവും പ്രകടമായി വരേണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹും, അവിടെ അൻഹും എന്ന ആ ഒരൊറ്റ പദത്തിൽ തന്നെ സാക്കിനായ നൂനും ഉണ്ട്, സാക്കിനായ മീമും, രണ്ടിന്റെയും ഹുക്കും ഇൽഹാറാണ്. അനാമത്ത പോലെ, അനാമത്ത എന്നതിൽ സാക്കിനായ നൂനുണ്ട്, സാക്കിനായ മീമുണ്ട് എന്നതുപോലെ അൻഹും വറദുവാനും. എനിക്ക് മദ്ദിൻ്റെ വിഷയത്തിൽ പലപ്പോഴും, ഇനിയിപ്പോൾ എത്ര തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടവരാണെങ്കിൽ പോലും മദ്ദിൻ്റെ വിഷയത്തിലൊക്കെ ഒരു അവ്യക്തത ചില ആളുകളിലേക്ക് എന്നാലും അവശേഷിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ചില ആളുകളുടെയൊക്കെ കാര്യത്തിൽ
മദ് അസലിയാണോ അല്ലെങ്കിൽ ഫറൈയാണോ, ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ കുറേ മദ്ദിൻ്റെ പേര് പറയുന്നുണ്ട്. മദ് ലാസിം, ആരി, ദലീന്, അതേപോലെ അസലിയ്, ഫറൈയ്, മുത്തസിൽ, മുഫസിൽ. സത്യം പറഞ്ഞാൽ ഇത് പിന്നെ അത്ര അങ്ങ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ
ഉണ്ടാക്കുന്ന
ഒരു സംഗതിയാണല്ലോ. ഇതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ചികിത്സിക്കാൻ എന്തെങ്കിലും മാർഗം നിങ്ങളുടെ അടുത്തുണ്ടോ?
തജ്വീദ്
അതല്ല, എൻ്റെ സംശയം ഇതാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളത്ര പിന്നെ ഇതേപോലെ അസ്രിയും ഫറഴിയും മദ് മുത്തസിൽ മുഫസിൽ ആരി ദലീനി ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഖിറാഅത്തിനെ ശരിപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് ഒരു
പ്രയാസം തന്നെയാണ്. അത് പഠിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അസ്ലി എന്നാൽ എന്ത്, ഫറഈ എന്നാൽ എന്ത്, പഠിക്കാതെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ.
അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ഒരു ചെറിയൊരു ചികിത്സ ഇതിന്, അതായത് ഇത്ര ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കി വെക്കാവുന്ന തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു ടിപ്പ് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. അത് പിന്നെ ഇത്രയേ ഉള്ളൂ. മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസയോ സുക്കൂനോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അളവിൽ കൂടുതൽ നീട്ടേണ്ടതുള്ളൂ, അല്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ അങ്ങനെ അമിതമായി നീട്ടേണ്ടതില്ല എന്ന ഒരൊറ്റ പോളിസി, ആ ഒരു ഒരു നയം മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ എൻ്റെ കാര്യം തന്നെ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിലോ മറ്റോ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത പെങ്ങൾ ഇത്താത്ത, അവൾ ആ സമയത്ത് 4ാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്നത്. അപ്പോൾ അവരെനിക്ക് അന്ന് പറഞ്ഞെന്നൊരു സംഭവമുണ്ട്. ഞാൻ അന്നും നന്നായി ഓതാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ നമ്മൾ ഓതുമ്പോൾ അതിൽ തജ്വീദ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയില്ലല്ലോ. ആ പ്രായത്തിലാണ് അന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഏതൊരു ഭാഗത്ത് അമിതമായി നീട്ടിയപ്പോൾ എനിക്ക് അന്ന് പറഞ്ഞെന്ന ഒരു ടിപ്പാണ്. ഇത്രേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഷദ്ദ്, ഷദ്ദ് എന്ന് പറഞ്ഞാൽ അതൊരു സുക്കൂനാണല്ലോ, സുക്കൂന് അല്ലെങ്കിൽ ഹംസ, ഈ രണ്ടാലൊരു സംഗതി കാണാത്ത ഒരു സ്ഥലത്തും
നീട്ടേണ്ടതില്ല,
നീട്ടേണ്ടതില്ല,
അമിതമായി നീട്ടേണ്ടതില്ല.
നമ്മൾ അസ്ലീ ഫറൈ എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രയോഗങ്ങളെ ഇസ്ലാഹിയായി സാങ്കേതികമായി നമ്മൾ പറയുന്നൊരു പ്രയോഗമാണ്. അപ്പോൾ ആ പ്രയോഗങ്ങളെയൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കാണേണ്ടതില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രാത്തിൽ ആകെക്കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, എന്തുമാത്രം ഈ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഷദ്ദ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സുക്കൂന്
വന്നിട്ടുണ്ടോ മനസ്സിലാവോ?
അത് മനസ്സിലാവണം. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ ദമ്മിന്റെ ശേഷം വരുന്ന വാവ്, ഫതഹിന്റെ ശേഷം വരുന്ന അലിഫ്, കസറിന്റെ ശേഷം വരുന്ന,
മനസ്സിലാവാതെ പോകരുതേ.
അതെ അതെ, അത് അതിന്റെ കൂടെ പറയേണ്ടത് തന്നെ. അത് പിന്നെ മദ്ദക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരം. ഇപ്പോ ചില പദങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അസലിയായ മദ്ദിനെ കൊണ്ടുവരാതിരുന്നാൽ അർത്ഥം മാറിപ്പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മളെ മലയാളത്തിൽ പോലും പല വാക്കുകളും അങ്ങനെയാണല്ലോ. നമ്മൾ ഇതിന് പറയുന്നത് മലയാളത്തിൽ താടി എന്നാണ്. താടി എന്നതിൻ്റെ അസലിയായ ഒരു മദ്ദ് തടിയായി, അങ്ങനെയാണല്ലോ. അതേപോലെ മറ്റൊരു നീലം, അതിൻ്റെ അസലിയായ മദ്ദിനെ
കൊണ്ടുവരാതിരുന്നാൽ താടി
മാറി. അതെ, അപ്പോൾ ഓരോ വാക്കിലും അതിന് നിശ്ചയിച്ച അളവ് എത്രയാണോ അതിൻ്റെ മദ്ദ് ആ അളവിൽ തന്നെ കൊണ്ടുവരാൻ പാടുള്ളൂ. ഖിറാഅത്തിൻ്റെ വിഷയം പ്രത്യേകിച്ചും. അപ്പോൾ ഏതായിരുന്നാലും മദ്ദുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇനിയും അവതരണങ്ങൾ
ആവശ്യമാണ്.
നമുക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആ ഭാഗം ചർച്ച ചെയ്യാം. ഇവിടെ നമുക്കിത് അവസാനിപ്പിക്കാം അല്ലേ? ഏതായിരുന്നാലും ഈ സൂറത്തിൽ ഇതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു, ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ട തജ്വീദിന് നിയമങ്ങൾ പറഞ്ഞു. ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളാക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതാണ് ഇപ്പോൾ നമ്മൾ ഇതിനിടക്ക് വിട്ടുപോയ മറ്റൊരു
സൂറത്ത്.
ശരിക്കും ഏറ്റവും അവതരണത്തിൽ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള സൂറത്ത് അതാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസം
ചർച്ച ചെയ്യാം
ആ സൂറത്തുമായിട്ട്. വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ റമദാനിൻ്റെ ഓരോ രാവുകളിലും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെടുന്ന എത്രയോ മിനിങ്ങളുടെ ഐബാദുകൾ അള്ളാഹുവിനുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരണപ്പെടുന്ന മുത്തഖികളിൽ നമ്മളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
Ramadan.